ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. അടിയന്തരാവസ്ഥയുടെ ഓർമ്മയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസം ആചരിക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനായി ഉറച്ചുനിന്നവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും 100 പുതിയ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു. ഊർജ്ജ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാൽ. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷനുള്ള അവസരം ഇനി 5 കൂടി. വെനസ്വേലയിൽ ഭൂകമ്പത്തിൽ 32 മരണം, 700 പേർക്ക് പരിക്ക്. അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. 1975 അടിയന്തരാവസ്ഥയിൽ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഉറച്ചുനിന്ന എല്ലാ ധീര വ്യക്തിത്വങ്ങൾക്കും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഭരണഘടനാ മൂല്യങ്ങൾ കഠിനമായി പരീക്ഷിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിന്റെ ഗൌരവമേറിയ ഓർമ്മപ്പെടുത്തലായി അടിയന്തരാവസ്ഥ നിലകൊള്ളുന്നുവെന്ന് ശ്രീ രാധാകൃഷ്ണൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിലൊന്നായി ഈ ദിനത്തെ പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ വിശേഷിപ്പിച്ചു. അടിയന്തരാവസ്ഥ ഭരണഘടനയ്ക്കെതിരായ നേരിട്ടുള്ള ആക്രമണമായിരുന്നുവെന്ന് ശ്രീ മോദി പറഞ്ഞു. ഈ ദിനം സംവിധാൻ ഹത്യാ ദിവസമായി മോദി സർക്കാർ ആചരിക്കുന്നതിന്റെ പിന്നിൽ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും മേൽ ഇത്തരമൊരു ആക്രമണം വീണ്ടും ആവർത്തിക്കപ്പെടരുതെന്ന ഉദ്ദേശത്തോടെയാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 UK സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് സന്ദർശനം. യുകെയുടെ വ്യാപാര വ്യവസായ സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ലണ്ടനിൽ നടക്കുന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറത്തിന്റെ ഉദ്ഘാടന പ്ലീനറി സെഷനിൽ ശ്രീ ഗോയൽ സംസാരിക്കും. ഉത്തർപ്രദേശിലെ വാരാണസി ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ആദ്യ EC കണക്ട് വിമാന സർവീസ് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാമമോഹൻ നായിഡു ഉദ്ഘാടനം ചെയ്തു. ഡൽഹി വഴി വാരാണസിയിൽ ലോകവുമായി ബന്ധിപ്പിക്കുന്ന ആദ്യ ഹബ് ആൻഡ് സ്പോക്ക് സർവീസാണിത്. പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും ഇത് അടുത്ത 10 100 പുതിയ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
The number of tourists that are coming here, number of devotees that are coming here, number of people that are coming here is increasing month by month. And in our vision, we also have the new Udaan scheme, which is going to come, launch very soon and going to be there for the next 10 years, which is going to help us create 100 new airports through Udaan scheme. So you are seeing that we are not at any point of completing the transformation journey. We are going to do this for the next 10 years also.
പകർച്ചവ്യാധികൾ, ഭീകരവാദം, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവ ഉയർത്തുന്ന ഭീഷണികളെ ചെറുക്കാൻ ആഗോള കൂട്ടായ്മ അനിവാര്യമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യങ്ങൾ പരസ്പര ധാരണയോടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ സുസ്ഥിരത ഉറപ്പാക്കാനും കൃത്യമായ അജണ്ടകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ കൊറിയയിൽ നടന്ന ജെജു ഫോറം ഫോർ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി 2026 പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. കപ്പൽ നിർമ്മാണം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, ആരോഗ്യം, അടിസ്ഥാന സൌകര്യ വികസനം, പ്രതിരോധം എന്നീ മേഖലകളിൽ ഇന്ത്യയ്ക്കും ദക്ഷിണ കൊറിയയ്ക്കും സംയുക്തമായി വലിയ സംഭാവനകൾ നൽകാൻ സാധിക്കുമെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഊർജ്ജ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാൽ. ഗുരുഗ്രാമിൽ നടന്ന 11th ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ചെലവ് കുറഞ്ഞതും വിശ്വസനീയവും സുസ്ഥിരവുമായ ഊർജ്ജം അനിവാര്യമാണെന്ന് മന്ത്രി പറഞ്ഞു. ഊർജ്ജ മേഖലയിലുടനീളം ഇന്ത്യ നടത്തുന്ന നിക്ഷേപങ്ങളെക്കുറിച്ച് എടുത്തു പറഞ്ഞ മനോഹർ ലാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ വൽക്കരിക്കപ്പെട്ട വൈദ്യുതി സംവിധാനങ്ങളിലൊന്നിന് ഇന്ത്യ അടിത്തറയിടുകയാണെന്നും വ്യക്തമാക്കി. ശക്തമായ ഭൂകമ്പ പരമ്പരയെ തുടർന്ന് വെനസ്വേലയിൽ 32 പേർ മരിച്ചു, 700 പേർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. ഇതിനെ തുടർന്ന് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി വെനസ്വേലൻ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അറിയിച്ചു. ദുരന്തബാധിത പ്രദേശങ്ങളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. ഇന്ത്യ ദുരന്തബാധിതർക്കൊപ്പമാണെന്നും വെനസ്വേലയ്ക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജപ്പാന്റെ വടക്കൻ മേഖലയിലും ഇന്ന് ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായുള്ള 2025-26 36-ാമത് ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനദാനം ഇന്ന് ന്യൂഡൽഹിയിൽ പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ നിർവഹിക്കും. ദേശീയതലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ന്യൂഡൽഹി ഡോക്ടർ രാജേന്ദ്രപ്രസാദ് കേന്ദ്രീയ വിദ്യാലയത്തിന് സർദാർ വല്ലഭായ് പട്ടേൽ റണ്ണിംഗ് പാർലമെന്ററി ഷീൽഡും ട്രോഫിയും സമ്മാനിക്കും. പ്രാദേശിക തലത്തിൽ കേരളത്തിൽ നിന്നും തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിനും പുരസ്കാരം ലഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
ലഹരിക്കെതിരായ പോരാട്ടത്തിൽ കേരളം ഒന്നാകെ അണിചേരണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ രണ്ടാംഘട്ടമായ നിയോജക മണ്ഡലാടിസ്ഥാനത്തിലുള്ള പ്രചാരണ പരിപാടികൾ എറണാകുളം സെന്റ് തെരേസസ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾക്ക് തുഫാൻ പ്രതിജ്ഞയും ആഭ്യന്തരമന്ത്രി ചൊല്ലിക്കൊടുത്തു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 5 ദിവസം കൂടി ലഭ്യമാകും. ആദ്യഘട്ടത്തിൽ കുടുംബത്തിന്റെ താമസ സൌകര്യങ്ങളുടെ അവസ്ഥകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഉള്ളത്. ഒരു റിപ്പോർട്ട്.
സെൻസസ് ഉദ്യോഗസ്ഥർ ജൂലൈ 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ വീടുകളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ വ്യക്തികൾക്ക് തങ്ങളുടെ കുടുംബത്തിലെ വിവരങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാൻ സാധിക്കും. ഏകദേശം 15-20 മിനിറ്റിനുള്ളിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കാം. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്ത് വിവരങ്ങൾ സമർപ്പിക്കാം. തുടർന്നു വരുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തി ഫോം സമർപ്പിക്കുക. സമർപ്പിക്കുമ്പോൾ എച്ചിൽ തുടങ്ങുന്ന 11 അക്കങ്ങളുള്ള സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. ഈ ID SMS വഴിയും ഇമെയിൽ വഴിയും ലഭ്യമാകും. തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ എന്യൂമറേറ്റർ വീടുകൾ സന്ദർശിക്കുന്ന സമയത്ത് ചെയ്യാവുന്നതാണ്. കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും കുറിച്ചുള്ള വിവരങ്ങൾ 2027 ഫെബ്രുവരിയോടെ നടക്കുന്ന രണ്ടാം ഘട്ടത്തിലാണ് ഉണ്ടാവുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
കേരളത്തിൽ നാളെ 1 മണിവരെ ഇ ട്രഷറി ഉൾപ്പെടെ ട്രഷറി സേവനങ്ങൾ തടസ്സപ്പെടും. സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തടസ്സം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക് നടക്കും. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ MyGOV നമോ ആപ്പ് അല്ലെങ്കിൽ 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്ക് മത്സരം ആരംഭിക്കും. ഹർമൻപ്രീത് കൌറിന്റെ നേതൃത്വത്തിലുള്ള വനിതാ ടീം നിലവിൽ ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങളിൽ 2 എണ്ണം വിജയിച്ച് 2-ാം സ്ഥാനത്താണ്. ബംഗ്ലാദേശ് 4-ാം സ്ഥാനത്താണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എയിൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ എതിരില്ലാത്ത 3 ഗോളിന് കീഴടക്കി മെക്സിക്കോ നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. ഗ്രൂപ്പ് ബിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡ്, കാനഡ, ബോസ്നിയ ടീമുകളും ഗ്രൂപ്പ് സിയിൽ നിന്ന് ബ്രസീലും മൊറോക്കോയും നോക്കൌട്ട് യോഗ്യത ഉറപ്പാക്കി. ഇന്ന് പുലർച്ചെ നടന്ന മത്സരങ്ങളിൽ കാനഡയ്ക്കെതിരെ സ്വിറ്റ്സർലൻഡും ഖത്തറിനെതിരെ ബോസ്നിയ ഹെസിഗോവിനെയും വിജയിച്ചു. മൊറോക്കോയ്ക്കെതിരെ പരാജയപ്പെട്ട ഹെയ്തി ലോകകപ്പിൽ നിന്ന് പുറത്തായി. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകൾ കൈകാര്യം ചെയ്തതിനെക്കുറിച്ച് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിൽ അടിയന്തരമായി വാദം കേൾക്കാൻ സുപ്രീംകോടതി ഇന്ന് വിസമ്മതിച്ചു. അടിയന്തരാവസ്ഥയുടെ ഓർമ്മയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനായി ഉറച്ചുനിന്നവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും 100 പുതിയ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു. ഊർജ്ജ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാൽ. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷനുള്ള അവസരം ഇനി 5 ദിവസം കൂടി. വെനസ്വേലയിൽ ഭൂകമ്പത്തിൽ 32 മരണം, 700-ലധികം പേർക്ക് പരിക്ക്. അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.